إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. സഫർ മാസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാടിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ തന്നെ റബീഉൽ അവ്വൽ മാസത്തെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്തും വലിയ വലിയ കമാനങ്ങൾ ഉയർന്നു. പുണ്യ റബീഇന് സ്വാഗതം, റബീഉ പ്രഭാഷണം, ഇന്നാലിന്ന മുസ്ലിയാർ. അതുപോലെ തന്നെ മീലാദ് കോൺഫറൻസും മീലാദ് നൈറ്റും മീലാദ് ഘോഷയാത്രയും മീലാദ് ജാഥയും അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ആഘോഷങ്ങളുമായിട്ട് നബി ദിനം എന്നതിന് പുറമെ നബി മാസം എന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഗ്രൂപ്പുകൾ മത്സരിച്ച് മീലാദ് ആഘോഷം നടത്തുന്നത് കൊണ്ട് വൈവിധ്യങ്ങൾ പുതുതായി പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് കൂടുതൽ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. മാത്രമല്ല, വാഹനങ്ങളും വീടുകളും ഒക്കെ അലങ്കരിച്ച് മറ്റ് സമുദായങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ പുൽക്കൂടുണ്ടാക്കലും അങ്ങനെ മീലാദ് ചെടി, മീലാദ് കേക്ക്, അങ്ങനെ പലതും പുതുതായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ വലിയ എന്തോ കാര്യം പരലോകത്തേക്ക് വേണ്ടി ഒരുക്കാനുള്ള ഒരു ഇബാദത്തായിട്ടാണ് നമ്മുടെ സമുദായം ഇതിനെ കാണുന്നത്. എന്നാൽ ഇതെല്ലാം തനിച്ച ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ ആദിമ തലമുറകളിൽ ജീവിച്ച സലഫ് സാലികളോ ഇങ്ങനെയൊരു ആചാരം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ നമ്മെ ഏൽപ്പിച്ചു പോയിട്ടുള്ള ഈ ദീൻ, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ അള്ളാഹു സമ്പൂർണമാക്കിയിട്ടുള്ള ഈ ദീൻ, ആ ദീനിൽ ഇങ്ങനെ ഒരാചാരമില്ല. അവസാനത്തെ ഹജ്ജിൽ ഇറങ്ങിയ ആയത്ത് അല്യവും അക്മൽതുലക്കും ദീനക്കും വാത്മംസാലയ്ക്കും ഞാമത്തി വറലീത്തുലക്കും ഇസ്ലാമ ദീന, അള്ളാഹു പറഞ്ഞു ഇന്നേ ദിവസം നിങ്ങളുടെ ദീനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഹിയാകുന്ന എന്റെ അനുഗ്രഹം സമ്പൂർണമായിരിക്കുന്നു, ഇസ്ലാമിന് ഇതാ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അള്ളാഹു പൂർത്തീകരിച്ച ഒരു ദീനാണിത്. ഇനി ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമോ ഉള്ളതിനെ വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമോ ഇല്ല എന്നത് മുസ്ലിം പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നല്ല, സാധാരണക്കാർക്ക് പോലും ധാരണയുള്ള ഒരു വിഷയമാണത്. ഈ മതത്തിൽ വല്ലതും പുതുതായി കടത്തിക്കൂട്ടേണ്ട ആവശ്യം ബാക്കി വെച്ചുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, ബാക്കിയൊക്കെ ഇനി നിങ്ങളെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തരും. കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ആചാരങ്ങൾ നിശ്ചയിക്കപ്പെടും, അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഖിയാമത്ത് നാൾ വരെ ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു മൻ അഹദ സഫി അംരിനാ ഹാദാ, മാലൈസമിന്റെ ഫഹുറദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിന്റെ കാര്യത്തിൽ ഇതിൽപ്പെടാത്ത വല്ലതും ആര് കൂട്ടിച്ചേർത്താലും അത് അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. നമ്മുടെ കാലത്തില്ലാത്ത ഏതെങ്കിലും ഒരു അമല് പുതുതായിട്ട് ആരെങ്കിലും ചെയ്താൽ ഫഹുറദ്ദുൻ, അത് സ്വീകാര്യമല്ല, അള്ളാഹു സ്വീകരിക്കുന്നതല്ല. ഇത്ര വ്യക്തമായി ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാണിക്കാത്ത ഈ ആചാരത്തിൽ ആളുകൾ വലിയ താല്പര്യം കാണിക്കുന്നു. കാരണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മദ്യപിക്കുന്നതും വ്യഭിചരിക്കുന്നതും മോഷ്ടിക്കുന്നതിനേക്കാളും ഒക്കെ അവൻ ഇഷ്ടം. ബിദഅത്തുകൾ ചെയ്ത് ആളുകൾ നരകത്തിൽ പോകലാണ്. കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഉദാഹരണമായി വ്യഭിചരിക്കുന്ന ഒരാള്, മദ്യപിക്കുന്ന ഒരാള്, അയാൾക്കൊരു മനസ്സാക്ഷിക്കൂത്തുണ്ടാവും, ഞാൻ ചെയ്യുന്ന തെറ്റാണല്ലോ. എന്നാൽ ബിദഅത്ത് ചെയ്യുന്നവരത് ഉണ്ടാവില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പുണ്യകർമ്മമായിട്ടാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളി, ഒരു മദ്യപാനി, ഒരു വ്യഭിചാരി ചിലപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിയെന്ന് വരാം. പക്ഷെ ബിദഅത്തുകാരൻ പശ്ചാത്തപിക്കാൻ എളുപ്പമല്ല. കാരണം ഇത് പുണ്യകർമ്മമാണെന്ന വിചാരത്തിലാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്ത, അവരിൽ നിന്ന് സലഫുകളിലൂടെ കൈമാറി വന്നിട്ടില്ലാത്ത ഒരാചാരം, അത് എത്ര മഹാഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളതാണെങ്കിലും അത് ബിദഅത്താണെന്ന് കട്ടായമായി പറയാനും അതിനെ ബഹിഷ്കരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിൽ ഉൾപ്പെടുത്തേണ്ടതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് സഹാബത്ത് ഈ മാസത്തിനൊരു പ്രാധാന്യം കൽപ്പിച്ചില്ല? ഖുർആനിലും ഹദീസിലും അവരങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഖുർആനിൽ അഞ്ചു മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി എടുത്തു പറഞ്ഞത് പവിത്ര മാസങ്ങളായ നാല് മാസം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ, പിന്നെ ഒരു മാസം കൂടി പറഞ്ഞു റജബ്, അങ്ങനെ നാല് മാസങ്ങൾ പവിത്ര മാസങ്ങൾ. പിന്നെ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞത് ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസം. ഇതല്ലാതെ ഏതെങ്കിലും ഒരു മാസത്തിന് ഒരു പ്രത്യേകതയുമുള്ളതായി വിശുദ്ധ ഖുർആനിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പറയുന്നതോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാത്രിയാണ്, റബീഉൽ അവ്വൽ ആഘോഷം രണ്ട് പെരുന്നാളുകളെക്കാൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഇതാണല്ലോ മുസ്ലിമീങ്ങളെ രണ്ടാഘോഷം, ആ രണ്ടാഘോഷങ്ങളെക്കാൾ വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്നാണ് പറയുന്നത്. എങ്കിൽ ഇത് ഖുർആനിൽ നിന്ന് വിട്ടുപോയോ, ഹദീസിൽ നിന്ന് വിട്ടുപോയോ, സലഫുകൾക്ക് തിരിയാതെ പോയോ, അവർ ജീവിച്ചു മരിച്ച ദീൻ അപൂർണ ദീനായിരുന്നോ? ഇത് ബുദ്ധിയുള്ളവർ ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അല്ലെങ്കിൽ സഹാബത്തിനോ സലഫ് സാലികൾക്കോ ഇങ്ങനൊരു ആഘോഷത്തെ കുറിച്ച് ഒരു തിട്ടവും ഉണ്ടായില്ല. മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഷിയാക്കൾ അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസാചാരങ്ങളിലും ബഹുദൂരം വിചലിച്ചു പോയ തനിച്ച മുബ്തദികളായ ഷിയാക്കൾ, അവരിൽ പലരും കുഫാറുകളാണ്, ദീനിനെ പുറത്തു പോയാലും അവർ ഫാത്തിമി ഷിയാക്കളാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ മൗലിദാഘോഷം കൊണ്ടുവന്നത്. അത് റസൂലിന്റെ മൗലിദ് മാത്രമല്ല, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, അതുപോലെ അന്ന് ജീവിച്ചിരിക്കുന്ന അന്നത്തെ ഭരണാധികാരി, അതിന് പുറമെ റസൂലുള്ളാഹിയും ഇങ്ങനെ ആറ് മൗലിദുകളുടെ ഒരു കൊല്ലം അവർ കൊണ്ടാടിയിരുന്നു. ഹിജ്റ 300 ശേഷം നോക്കുന്ന നിങ്ങൾ, ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ ആ ആദ്യത്തെ 300 കൊല്ലം ജീവിച്ചതാരാ? ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ തിരുതാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയവരാണ്. ഖൈറു ഉമ്മതി ഖർനി, സഹാബത്തിനെ പറ്റി പറയാണ്, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമർ എന്റെ തലമുറയാണ്. റസൂലുള്ളാഹിനെ കൂടെ ജീവിച്ച തലമുറ സഹാബത്തിന്റെ തലമുറ, തുമ്മല്ലദീനലൂഢഹും, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, അതാണ് താബിഊകൾ, തുമ്മല്ലദീനലൂഢഹും, പിന്നെ അവരെ തുടർന്ന് തബഉ താബിഊകൾ. ഈ മൂന്ന് തലമുറയാണ് ഉത്തമ തലമുറയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചു. അന്ന് ഇതുണ്ടായിട്ടില്ല എന്ന് മൗലിദ് ആഘോഷിക്കുന്നവരും സമ്മതിക്കുന്നുണ്ട്. മൗലിദ് എല്ലാ വീട്ടിലും ഓതേണ്ടതാണ്, അതിന് വലിയ ബർക്കത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ വെയ്ത്തുകാരനും പറയുന്നത് എന്താ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. കണ്ടോ, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദിൽ ഖുറൂനി സലാത. ഇബ്നു ഹജ്റ അസ്ഖലാനിയുടെ ശിഷ്യൻ സഹാബി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, മൗലിദ് കൊണ്ടാടുക, മൗലിദ് ആഘോഷിക്കുക എന്ന ഈ സമ്പ്രദായം, അത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്, മൂന്ന് തലമുറയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഹിജ്റ 300 ശേഷം ഷിയാക്കൾ കൊണ്ടുവന്ന ഒരു ആചാരമാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് ആളുകൾ കൊണ്ടാടുന്നത്. ഞാൻ ചോദിക്കട്ടെ, മദ്ഹബിന്റെ ഇമാമുകളായി അറിയപ്പെട്ട നാല് ഇമാമുകൾ, ഇമാം അബു ഹനീഫത്തുൽ കൂഫി, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം മാലിക് ബിൻ അനസ്, അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുമുല്ലാഹു ജമീഅ, ഈ നാല് ഇമാമുകളാണല്ലോ അറിയപ്പെട്ട ഫിഖ്ഹിന്റെ ഇമാമുകൾ. ഇവരുടെ കിതാബിൽ എവിടെയെങ്കിലും മൗലിദിനെ കുറിച്ച് പരാമർശമുണ്ടോ? ഇവരാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? എവിടുന്ന് കിട്ടിയത് പിന്നെ? നാല് ഇമാമികളും ആഘോഷിച്ചിട്ടില്ല, നാല് ഇമാമികളെ കിതാബിനെ പറ്റി പരാമർശവും ഇല്ല. രണ്ട് പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണെങ്കിൽ അന്ന് ആചരിക്കേണ്ട ആദാബുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ പെരുന്നാളിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നേരത്തെ മുസല്ലയിലേക്ക് പോകണം, തക്ബീർ ചൊല്ലിക്കൊണ്ടു പോകണം, അവിടെ ചെന്നാൽ ഇന്നതൊക്കെ ചെയ്യണം, തിരിച്ചു വേറെ വഴിയിലൂടെ വരണം, ആശംസകൾ കൈമാറണം, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റബിയുല്ലവലിന്റെ ആദാബ് പറയുന്ന ഒരു ബാബ് ഏതെങ്കിലും ഒരു ഫിഖിന്റെ കിതാബിലുണ്ടോ? റബിയുല്ലവന്റെ പോരിശ പറയുന്ന ഒരു ഹദീസ്, ഒരധ്യായം എന്തിന്റെയൊക്കെ പോരിശ പഠിപ്പിച്ചിട്ടുണ്ട്? മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ദിക്റുകൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ ഒരുപാട് ഫളായിലുകൾ, മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബാബു ഫളലി റബിയുല്ലവൽ, റബിയുല്ലവന്റെ ഫളൽ പറയുന്ന അധ്യായം എന്ന് ഒരൊറ്റ ഹദീസിന്റെ കിതാബിലുണ്ടോ? എന്നിട്ട് പറയാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്, അതിനേക്കാൾ പുണ്യമുള്ള റസൂൽ ജനിച്ചത്, ഇതാഘോഷിക്കാത്തവൻ മുനാഫിക്കാണ് എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഉത്തരേന്ത്യയിലെ ബറേൽവികൾ നിന്ന് കൊണ്ടുവന്ന പുതിയ പുതിയ ആഘോഷ രീതികൾ ഇപ്പോ ഇനിയിപ്പോ തുടങ്ങും. പുക്കാറോ പുക്കാറോ യാ റസൂലല്ലാഹ്, നമ്മുടെ ഹവാലിയും പാടിയിട്ട് ജീപ്പിൽ പറങ്ങും ഖുറാഫികൾ ഒന്നായിട്ട്. എന്നിട്ട് യാ റസൂലല്ലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനോ ഇസ്തിഗാസ നടത്താൻ അവർക്ക് യാതൊരു പ്രശ്നമല്ല. ഇതൊക്കെ അവിടുന്ന് കൊണ്ടുവരിക, അപ്പോ മനസ്സിലായില്ലേ? സ്വീറ്റ് ഓഫ് മദീന, നൂറെ തൊയ്ബ, സ്പ്രിംഗ് ഓഫ് മദീന, റസൂലുള്ളാഹിക്കുള്ള പേരാപ്പതൊക്കെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആഘോഷിക്ക റബി പ്രഭാഷണം, മധുഹ് പ്രഭാഷണം. ഞാൻ ചോദിക്കട്ടെ, റബിഉല്ലവൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് അവിടുന്ന് നബി ആയ ശേഷം 22 റബിഉല്ലവൽ കഴിഞ്ഞുപോയി. സഹാബികൾ ആരെങ്കിലും റസൂലിന്റെ പേരിൽ പ്രത്യേക ഒരു മധു പറച്ചിൽ റസൂലിന്റെ ജന്മമാസം എന്ന നിലക്ക് റബിഉല്ലവൽ ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ പേരിൽ ഏറെ സലാത്ത് ചൊല്ലിയിരുന്നവരായിരുന്നു സഹാബത്ത്. അവർ റബിഉല്ലവലിൽ പ്രത്യേകം സലാത്ത് ചൊല്ലിയിരുന്നോ? അന്നദാനം കൊടുക്കുന്നതിൽ ഇന്നത്തെക്കാൾ എത്രയോ മുമ്പന്മാരായിരുന്നു സഹാബികൾ. സ്വന്തം വയറ് വശന്നിട്ട് വിരുന്നുകാരനെ ഊട്ടുകയും തീറ്റുകയും ചെയ്തിട്ടുള്ളവരാണ്. അവർ റബിഉല്ലവൽ മാസത്തിൽ പുണ്യ റസൂലിന്റെ പേരിൽ ഒരു അന്നദാനം നടത്തിയോ? റസൂൽ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാർ ഇവിടെ ബാക്കിയുണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. 48 കൊല്ലം റസൂൽ വഫാത്തായിട്ട് 48 കൊല്ലം ആയിഷാ ബിവി റളിയല്ലാഹു അൻഹ മരിക്കുന്നത്, 50 കൊല്ലം കഴിഞ്ഞ ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്, 35 കൊല്ലം കഴിഞ്ഞ് മരിച്ചവർ, 25 കൊല്ലം കഴിഞ്ഞ് മരിച്ചവർ, ഇതൊക്കെ നബിന്റെ ഭാര്യമാർ. അവരാരെങ്കിലും ആഘോഷിച്ചോ? ഖുലഫാഉർ റാഷിദീങ്ങൾ 30 കൊല്ലം ഭരണം നടത്തി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള കാലം, റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പോലും ഇസ്ലാമിന് കീഴടങ്ങിയ കാലം. ഒരു ചെറിയ കൽപ്പന കൊടുത്താൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് കെങ്കേമമായി കൊണ്ടാടാൻ ഇസ്ലാമിക സാമ്രാജ്യം അത്രമാത്രം ഇസ്സത്തിനും സാമ്പത്തിക സ്ഥിതിയിലുമായിരുന്നു. കൊണ്ടാടിയോ? ചെറിയൊരാഘോഷങ്ങളും സംഘടിപ്പിച്ചോ? എവിടുന്ന് കിട്ടിയത് പിന്നെ? പിൽക്കാലത്ത് ഷിയാക്കൾ ഉണ്ടാക്കി, എന്നിട്ട് പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും ആളുകൾ അത് ബിദഅത്തുൻ ഹസനത്താണ്, ബിദഅത്ത് തന്നെയാണ്, പക്ഷെ ബിദഅത്തുൻ ഹസനത്താണ് എന്ന് പറഞ്ഞിട്ട് ദീനിൽ പുതിയതുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാഷ്ടം തന്നെയാണ്, പക്ഷെ നെയ്ച്ചോറും ബിരിയാണി തിന്നിട്ടുള്ള കാഷ്ടാണ് എന്ന് പറയുന്നത് പോലെയാണ് ബിദഅത്താണ്, ബിദഅത്തുൻ ഹസനത്താണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ബിദഅത്താണെങ്കിൽ കുല്ല ബിദഅത്തുൻ ലലാല, എല്ലാ ബിദഅത്തും ലലാലത്താണ്, കുല്ലു ലലാലത്തും ഫിന്നാർ, എല്ലാ ലലാലത്തും നരകത്തിലാണ്. അത്ര ഖണ്ഡിതമായി ഓരോ ഖുതുബയിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങട്ട് ആളുകൾക്കെതിരെ തെളിവുണ്ടാക്കുക. ഖുർആനിൽ 40 ആയത്തുണ്ട്. ഏ, 40 ആയത്ത് മൗലീദിന് തെളിവുണ്ടെങ്കിൽ ആ 40 ആയത്ത് സഹാബത്തിന് തിരിഞ്ഞില്ല, നബിക്ക് തിരിഞ്ഞില്ല, താബിഈങ്ങൾക്ക് തിരിഞ്ഞില്ല, തബഈ താബിഈങ്ങൾക്ക് തിരിഞ്ഞില്ല, പച്ച ഷിയാക്കൾക്ക് പിന്നീട് തിരിഞ്ഞു, പിന്നെ സൂഫികൾക്ക് തിരിഞ്ഞു. അല്ലേ? അതല്ലേ ഇതിന്റെ അർത്ഥം? പ്രാർത്ഥിച്ചോക്കൂ. എന്നിട്ട് അതിന് കമാനം കെട്ടാനും അതിന് പിരിവ് കൊടുക്കാനും അതിന് സ്വരണം തൂക്കാനും എന്താ ബിസിലൊക്കെ എടുത്ത് ഇറങ്ങും റോഡിക്ക്, റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ലെന്ന് റസൂൽ പഠിപ്പിച്ച്. റബിഉല്ലവല് 12 ഇല്ല യാത്ര പോയാലും സമയത്തിന് തിരിച്ചെത്തൂല, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കും ഈ മൂല്യമാരെ കൊണ്ട്. റോട്ടിൽ ഫിത്തന, റോട്ടിൽ മീലാദ് ജാഥ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സുഹൃത്തുക്കളെ തനിച്ച ബിദഅത്താണ്. നമ്മളെ കൊണ്ട് എത്ര കണ്ടത് തടയാൻ കഴിയോ, എതിർക്കാൻ കഴിയോ, അത്രയും തടയലും എതിർക്കലും നമ്മുടെ ബാധ്യതയാണ്. അത് ഞാൻ പറയുന്നത് അത്ര ഗൗരവത്തിൽ പറയാൻ കാരണം, ഇതിനെ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പൊ ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇതിന്റെ പെരുക്കവും കോലാഹലം ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് ഇതിനോടുള്ള എതിർപ്പ് കുറഞ്ഞു വരികയാണ്. അതിനിപ്പോ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. എന്നേടത്തേക്ക് നമ്മുടെ മാനസികാവസ്ഥ ഒരിക്കലും മാറിക്കൂടാ. കൈകൊണ്ട് തടയാൻ കഴിയുന്നു, കൈകൊണ്ട് തടയണം. നാവുകൊണ്ട് എതിർക്കാനും നാവുകൊണ്ട് എതിർക്കണം. അല്ലാത്തവൻ നിസ്സഹകരിച്ച് മാറി നിൽക്കെങ്കിലും വേണം. അതെങ്ങനെയപ്പോ? റബിഉല്ലവലിന്റെ പായസം കൊണ്ടുവന്ന നമുക്ക് വേണ്ടാന്ന് പറയാ, വേണ്ടാന്ന് തന്നെ പറയണം. അതങ്ങട്ട് ഓടയെ വലിച്ചെറിയാൻ വേണ്ടി പറയണം. തനിച്ച വിദേഹത്തല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനെ ഒരു ഏർപ്പാട്. എന്നിട്ട് പറയുന്നുണ്ടായോ റസൂലിനെ സ്നേഹിക്കാത്തവരാണ് ഇവര്, റസൂലിനോട് ഇവർക്ക് മഹബത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്തിന് മഹബത്തുണ്ട്? നിങ്ങൾ സമ്മതിക്കുമല്ലോ. ഒരൊറ്റ സഹാബി കൊണ്ടാടിയോ? അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലി റളിയല്ലാഹു തആലാഹും അജ്മഈൻ, അവർക്കില്ലാത്തൊരു മഹബത്ത് ഇവർക്കുണ്ടോ? എന്താണ് ഈ പറയുന്നത്? മഹബത്തിനെ പറ്റി ഇവിടെ ആർക്കെങ്കിലും തർക്കണ്ടോ സുഹൃത്തുക്കളെ? ആരാ റസൂലുള്ളാഹിനെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞ്? അത് ഖുർആൻ പറഞ്ഞ കാര്യമല്ലേ? റസൂലിനെ സ്നേഹിക്കണം. നിങ്ങളെ വാപ്പയേക്കാൾ, നിങ്ങളെ സന്തതികളെക്കാൾ, നിങ്ങളെ വീടിനേക്കാൾ, നിങ്ങളെ കച്ചവടത്തെക്കാൾ, നിങ്ങളെ സമ്പത്തിനേക്കാൾ, നിങ്ങളെല്ലാത്തിനേക്കാളും നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം. അള്ളാഹിനെ സ്നേഹിക്കണം, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം, അവന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമങ്ങളെ സ്നേഹിക്കണം. لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. തന്റെ സന്തതിയേക്കാൾ, തന്റെ രക്ഷിതാക്കളെ, തന്റെ മാതാപിതാക്കളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും. എന്നാലേ നിങ്ങളെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂല് പറഞ്ഞ ഒരു സംഭവം ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കുന്നാ മഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആഖിദു ബി ഉമർ ബിൻ ഖത്താബ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉമർ ഖത്താബിന്റെ കൈ പിടിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ, എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളാണ് റസൂലെ. ഇല്ലാ മിൻ നഫ്സി, എന്നെ കഴിച്ചാൽ പിന്നെ, എന്നെയാണ് എന്റെ ശരീരത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, പോരെ ഉമറേ, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിന്നെക്കാളേറെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനായിരിക്കണം. നോക്കൂ നിങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയോ എന്നെക്കാൾ ഞാൻ മറ്റൊരാൾ സ്നേഹിക്കുക? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞു, നമ്മളാണെങ്കിൽ എന്ത് പറയും? ഓ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം, എന്നെക്കാളേറെ നിങ്ങളെ സ്നേഹിക്കലേ, അതൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ശങ്കിച്ച് മാറി നിൽക്കല്ല, അപ്പ തന്നെ പ്രഖ്യാപിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു ലാന വല്ലാഹി അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എന്നാൽ ഇപ്പോൾ ഇതാ ഉമർ പറയുന്നു, എനി അല്ലാഹുവാണ് സത്യം, എന്നെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി പറയാണ്, ഫഖാല നബിയു അൽആന യാ ഉമർ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർത്തിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുകയും ചെയ്തു. ഇത് ബുഖാരിയിലുള്ള പ്രബലമായ ഹദീസാണ്. അപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനുണ്ടായിരുന്ന സ്നേഹമായിരുന്നു അത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്, സ്വന്തം ശരീരങ്ങളെക്കാൾ. കണ്ടോ, മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്. റസൂലുള്ളാഹി വഫാത്തായിട്ട് ഒരു ഭാര്യമാരെ ആരും കല്യാണം കഴിച്ചില്ല. കാരണം എന്താ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ് അവർ. അപ്പൊ ഇത് വെറുതെ പറഞ്ഞതല്ല, റസൂലും സഹാബത്തും തമ്മിലുള്ള ഈടുറ്റ ബന്ധം. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി എല്ലാ ശത്രുക്കളും ഒരുമിച്ച് നിന്നപ്പോൾ ഒരു മനുഷ്യ മതിൽ പോലെ സഹാബികൾ ചുറ്റും നിന്നു. നബിക്കു നേരെ വരുന്ന അമ്പുകൾക്ക് സ്വന്തം പിരിമാറും സ്വന്തവും പുറവും കാണിച്ചു കൊടുത്തു, റസൂലുള്ളാഹിന്റെ മേത്തൊരു അമ്പ് പോലും തറക്കാതിരിക്കാൻ വേണ്ടി. അബൂ ദുജാന എന്ന സഹാബിയുടെ മുതുകത്ത് അമ്പുകൾ തറച്ച് തറച്ച് മുള്ളൻ പന്നി പോലെയായിരുന്നുവെന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. നമുക്ക് സാധിക്കോ? ഈ തനിക്ക് കെട്ടാലും വേണ്ട, റസൂലിനെ തട്ടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് വെട്ടേറ്റ് ഒരു സഹാബി അതാ വീണ് കിടക്കുന്നു. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, റസൂലുള്ളാഹിക്ക് തന്നെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ജീവനക്കാളേറെ അവർ റസൂലിനെ സ്നേഹിച്ചു എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തവരാണ്. കാരണം അള്ളാഹു കൽപ്പിച്ചതാ റസൂലിനെ സ്നേഹിക്കണം. റസൂല് പറഞ്ഞതാ നിങ്ങൾ എന്നെ സ്നേഹിച്ചാലേ മുഅ്മിനാകും. പിന്നെ ഒരു വിശ്വാസിക്ക് അവിടെ തർക്കം ഉന്നയിക്കാൻ പറ്റുമോ? ആർക്കാ അവിടെ തർക്കം? മുസ്ലിം ഉമ്മത്തിൽ ആർക്കെങ്കിലും തർക്കണ്ടോ റസൂലിനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ? പക്ഷെ ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം, ആദ്യത്തെ 300 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്നേഹപ്രകടനം, പിൽക്കാലത്ത് ഇസ്ലാമെന്ന് വ്യതിചലിച്ചു പോയ പച്ച ഷിയാക്കൾ കൊണ്ടുവന്ന സ്നേഹപ്രകടനം, അതാരുണ്ടാക്കിയതാ? അതെങ്ങനെ അഹ്ലു സുന്നത്തിൽ വന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ ഓതി വെച്ച ആയത്ത് കണ്ടോ, സൂറത്ത് തൗബയിൽ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് റസൂലിന് സഹിക്കാൻ കഴിയില്ല. ഉമ്മത്തിൽപ്പെട്ട ഒരാളും വിഷമിക്കുന്നത് പുണ്യ റസൂലിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഈ ലോകത്തും പരലോകത്തും ഉമ്മത്തിന് കഷ്ടനഷ്ടങ്ങൾ വരാതിരിക്കാനുള്ള ജീവിതസ്പർശിയായ മുഴുവൻ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകിയിട്ടാ പോയത്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ തൽപരനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോടങ്ങേ ഏറ്റവും കൃപാലുവും കരുണാവാദിയുമാകുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് മാത്രമല്ല മൊത്തം ഉമ്മത്തിനോട് അവിടുത്തേക്ക് സ്നേഹമായിരുന്നു. ആ സ്നേഹം ഇങ്ങോട്ട് നബി തരുമ്പോൾ നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ ഓരോ നബിക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള ചാൻസ് അല്ലാഹു കൊടുത്തു. കുഞ്ഞു നബിക്കും ദാവത്തു, എല്ലാ നബിമാരും ആ പ്രാർത്ഥനയ്ക്കുള്ള ചാൻസ് ഇവിടെ വെച്ച് ഉപയോഗപ്പെടുത്തി കളഞ്ഞു. എന്നാൽ എനിക്ക് തന്നിട്ടുള്ള ആ ചാൻസ്, എന്റെ ദഅവത്ത്, ഞാൻ എനിക്കുള്ള ആ പ്രാർത്ഥനയ്ക്കുള്ള അവസരം ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ് ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി. ഷഫാഅത്തുൽ ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിന് ഷഫാഅത്തിന് വേണ്ടി. കണ്ടോ, അപ്പൊ നമുക്ക് വേണ്ടി റസൂൽ ആ പ്രാർത്ഥന, സ്വന്തം കാര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള ഒരേ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ചാൻസ് ആ കൊടുത്ത്. എല്ലാ നബിമാരും ഇവിടെ നിന്ന് ഉപയോഗിച്ചു, ഞാൻ മാത്രം അത് മാറ്റിവെച്ചു. ഉമ്മത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ പറ്റി പറഞ്ഞു, ഫയ്യനായിലത്തു ഇൻഷാ അല്ലാ മൻ മാത്തവിൻ ഉമ്മത്തി ലാ യുശ്രിക്കു ബില്ലാഹി ശയ്യാ. അതുകൊണ്ട് എന്റെ ആ ഷഫാഅത്ത് ലഭിക്കുന്നതാണ് എന്റെ ഉമ്മത്തിൽ നിന്നും അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചവർക്ക്. കണ്ടോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിന് വേണ്ടി, നബി ഉമ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി ആ ദഅവത്തിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സ്നേഹിക്കുന്നു എന്നും അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അൽ മുസ്തഫ, എന്താ മുസ്തഫ എന്നാ, തെരഞ്ഞെടുക്കപ്പെട്ട, സെലക്റ്റഡ് ആണ്. അത് ഹദീസിൽ കാണാം, ഇന്നല്ലാഹു അസ്തഫാ കിനാനത മിൻ ഉലദി ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്നും കിനാന വിഭാഗക്കാരെ, കിനാന വലിയൊരു ഗോത്ര, അവർ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശ മിൻ കിനാന, കിനാനയിൽ നിന്നും അതിന്റെ ഉപഗോത്രമായ ഖുറൈശിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാസിം, അതിന്റെ ഉപഗോത്രമായ ബനു ഹാസിമിനെ ഖുറൈശിൽ നിന്നും തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാസിം, ബനു ഹാസിമിൽ നിന്നും അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്ത വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരെ നമ്മളും ഇഷ്ടപ്പെടുക എന്നത് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്. പറയുക നബിയേ, ജനങ്ങളോട് പറയണം. എന്താ പറയേണ്ടത്? നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. ഒന്ന് മുന്നോട്ട് കയറുന്ന ഒരു സ്ഥലമല്ല, ഒരുപാട് സ്ഥലം മുമ്പിലുണ്ടല്ലോ. ഓരോ സ്വഫിലും കയറിയിരിക്കാലോ, അവിടെ നിന്ന് കയറിയിരിക്കുക, ആ സൈഡിലേക്ക് ഇരിക്കാലോ. ആ കയറിയവിടെ തന്നെ നിൽക്കുന്നോണ്ടാത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, അല്ലാഹുവിന്റെ കൽപ്പനയുമായി വന്ന എന്നെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ യുഹബ്ബുകുമുല്ലാഹ്, അല്ല നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ അവൻ പൊറുത്തു തരികയും ചെയ്യും. നമ്മളൊക്കെ പലരും മനസ്സിലാക്കിയിട്ട് ഖലീലുല്ലാഹ് എന്ന പേര് ഇബ്രാഹിം നബിക്ക് മാത്രമാണ്, തന്റെ ഉറ്റ തോഴൻ. ഫഇന്നല്ലാഹ അത്തഖദനി ഖലീലൻ കമ അത്തഖദ ഇബ്രാഹിമ ഖലീല. കണ്ടോ, ഇബ്രാഹിം നബി അല്ലാഹു ഖലീലായി സ്വീകരിച്ചതുപോലെ, ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചതുപോലെ എന്നെയും അല്ലാഹു ഖലീലാക്കി വെച്ചിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാം. അതുകൊണ്ട് റസൂലിനെ പറ്റി ഹബീബ് റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ റസൂലിനെ സ്നേഹിക്കൽ ഓരോ മുഅ്മിനിന്റെയും കടമയാണ്. പക്ഷെ എങ്ങനെയാണ് സഹാബികൾ സ്നേഹിച്ചത്? അതുപോലെ നമ്മളും സ്നേഹിക്കണം. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കൽപ്പനകളെയും അനുസരിച്ചു. നബി ഒന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, സമീഅനാവാത്തായന, കേട്ടു അനുസരിച്ചു. അവിടെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കോ, ഭൂരിപക്ഷം അംഗീകരിക്കോ, നമുക്ക് നഷ്ടം ഉണ്ടാകുമോ എന്നൊന്നും ആലോചിക്കല്ല. റസൂൽ പറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടിയാൽ അവരെ ജീവിതത്തിൽ പകർത്തും. ഇപ്പോ ഇസ്രാ മിഅ്റാജ് സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് അല്ലാഹു രാപ്രയാണം നടത്തിച്ചു. അവിടുന്ന് ഏഴാകാശം വരെ കൊണ്ടുപോയി. ഇത് കേട്ടപ്പോ ഖുറൈശികൾ പരിഹസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് കാത്തു നിൽക്കുകയാണ്, അബൂബക്കറിനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ചാൻസ് എന്ന നിലക്ക്. കേട്ടോ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് രാത്രിക്ക് രാത്രി ഒരു മാസം വഴിദൂരുള്ള സ്ഥലത്തേക്ക് രാത്രി അങ്ങ് പോയത്രേ, അവിടുന്ന് ഏഴാകാശത്തേക്കും കയറിയത്രേ. എന്താ നിന്റെ അഭിപ്രായം? ഇനിയൊന്ന് ഈ ഇസ്ലാമിൽ നിൽക്കുകയാണോ ഈ പോയത്തം കേട്ടിട്ട് എന്ന നിലക്ക് അവർ സംസാരിക്കണേ. അബൂബക്കർ സിദ്ദീഖിന്റെ ചോദ്യം, റസൂൽ അങ്ങനെ പറഞ്ഞോ, എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ ഞാൻ ഇതാ വിശ്വസിക്കുന്നു, അതിനേക്കാളും വലിയ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അഭൗതിക മാർഗത്തിലൂടെ ആകാശത്ത് അദ്ദേഹത്തിന് വഹി വരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. പിന്നെ എനിക്കെന്താ ഇത് വിശ്വസിക്കാൻ പ്രയാസം? അന്നു മുതൽക്കാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്. ഇസ്ലാമിൽ ഒരു കാര്യം വന്നാൽ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അതിനെ സ്വീകരിക്കുക, അതാണ്. നമ്മളൊക്കെ സിദ്ദീഖുകളാകണം. ഹദീസിലൊരു കാര്യം കണ്ടാ പിന്നെ നമ്മളെ ബുദ്ധിയിലിട്ടൊന്ന് ഒന്ന് ഇതാക്കി നോക്കിയിട്ട് ആലോചിച്ച് നോക്കട്ടെ, ദഹിക്കുന്നില്ലല്ലോ, ദഹിക്കുന്നില്ലല്ലോ, നമ്മൾ നാലാൾ കൂടി ചർച്ച ചെയ്തു യോഗത്തിൽ വെച്ചു, ദഹിക്കുന്നില്ലല്ലോ, നമ്മൾ പണ്ട് പറഞ്ഞതിനെതിരാവിലെ, ഇങ്ങനെയൊക്കെ ആലോചിച്ചാലോചിച്ചിട്ട് തള്ളിക്കളയാ. അത് ഇസ്ലാമിനുള്ളതല്ല. അവർക്ക് അശ്വതന്റെ മുഹമ്മദ് റസൂലുള്ള പുതുക്കേണ്ടതുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു, അത് ഇത്തിബായിരുന്നു, നബിയെ പിൻപറ്റലായിരുന്നു, നബി എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കലായിരുന്നു. അതായിരിക്കണം ഇന്ന് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് മൗലിദ് യാത്ര നടത്തുന്ന ആള് മൗലിദ് ജാഥയിൽ പങ്കെടുത്തിട്ട് എ പി മുഹമ്മദ് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് അന്ത്യപ്രവാചകൻ നദീന എ പി എന്ന് ചോർത്താക്കി വിളിക്കുക, എന്നിട്ട് സിന്ദാബാദും വിളിച്ച് നടക്കുന്ന ഒരുത്തൻ പള്ളിയിലെത്തണ്ടോ? ഇല്ല. പള്ളിയിൽ സുവയ്ക്കുന്ന എത്ര ആളാണുള്ളത്? ഒരു സെപ്പ് തകയില അല്ലേ? നേരം വെളുത്തു, മീലാദ് ജാഥ 7 ആയപ്പോഴത്തിനോ പള്ളിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞു. എവിടുന്ന അവരൊക്കെ വന്നത്? അതൊക്കെ സ്നേഹ പ്രകടനമാണ്. ഇതന്നെ ഇപ്പൊ ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. December 25 വന്നാൽ മുഴുവൻ റോട്ടുമല ക്രിസ്ത്യാനികൾ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് പഠിപ്പിച്ച ദീനാണോ ഇത്? അല്ല. 300 കൊല്ലം കഴിഞ്ഞ് സെന്റ് പോൾ എന്ന് പറയുന്ന വ്യാജൻ ഈസാ നബിയുടെ പേരിൽ, യേശുവിന്റെ പേരിൽ കടത്തിക്കൂട്ടിയതാണ് ഈ ഈസാ നബിയുടെ പേരിലുള്ള December 25 ക്രിസ്മസ്. അതിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി അംഗീകരിക്കാണ്. ഇപ്പൊ പുൽക്കൂട് വരെ ഉണ്ടാക്കാൻ തുടങ്ങി. യേശുവിനെ പ്രസവിച്ച പുൽക്കൂടെന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയക്കോലോ, അതിപ്പോ ഇവരുണ്ടാക്കി തുടങ്ങി. അതുപോലെ ഈസാ നബിന്റെ ആളുകൾ, യേശുവിന്റെ ആളുകൾ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയപ്പോ, ഇപ്പൊ മീലാദ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാം അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലതത്തബിഉന്ന സനന മൻ ഖാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ലുബ്ബിൽ ലദഖൽതുമൂഹു. നിങ്ങളെ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ, ചീത്തയായ നടപടിക്രമങ്ങളെ ചാണിനു ചാണായി മുഴുത്തിനു മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അറുത്തു മുറിച്ച് ഖണ്ഡിത ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അവരൊരു ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ കണ്ണും പൂട്ടി നിങ്ങളും അതിന്റെ പിന്നാലെ പോകും. ഉടുമ്പിന് കിടക്കാൻ പറ്റിയ മാളത്തിൽ മനുഷ്യന് കിടക്കാൻ പറ്റും? എത്ര തലയും കയ്യും കാലും ഒക്കെ ഉള്ളത്, അതൊന്നും ചിന്തിക്കൂല, ഓട്ടങ്ങട്ട് പോകുന്നു വിചാരിച്ചിട്ട് അത്രമാത്രം കണ്ണടച്ചിട്ട് നിങ്ങളെ പിൻപറ്റും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഞങ്ങളെ മുമ്പുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ജൂത ക്രിസ്ത്യാനികളെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാതെ മറ്റാരെയാണ്? ജൂത ക്രിസ്ത്യാനികൾ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പറഞ്ഞെന്താരിയോ, ദൈവപുത്രൻ എന്ന് പറയാൻ പാടില്ല. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞാണ്. ദൈവം തന്നെ പറഞ്ഞാൽ പിന്നെ പുത്രൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് റസൂലുള്ളാഹിനെ ഉയർത്തി, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുന്ന വരികൾ മൗലിദിൽ നമുക്ക് കാണാൻ സാധിക്കും. പാപം പുറത്തു കിട്ടാൻ അന്ത ഗഫാറുൽ ഖതായ, നബിയെ നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്നവർ. പാപം പൊറുക്കുന്ന ഗഫാർ ആരാ? റസൂലാ? അള്ളാഹു ആണ്. അള്ളാഹിന്റെ സ്ഥാനം റസൂലുള്ളാഹിക്ക് കൊടുത്തു അല്ലേ? വദ്ദുനൂബിൽ മൂബിഖാത്തി, നാശേരങ്ങളായ പാപങ്ങൾ ക്ഷമിക്കുന്ന നിങ്ങളാണ്. അന്ത സത്താറുൽ മസാവി, അബദ്ധങ്ങളെ മൂടി വെച്ച് മാപ്പാക്കുന്നത് നിങ്ങളാണ്. ആരാ? റസൂലേ. റസൂലൻ അള്ളാഹിനോട് പറയാനുണ്ട്, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് കേറിച്ച് മടങ്ങിക്കോളി, അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോളി. ഫൈനി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഞാൻ തന്നെ ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ട്, കേറിച്ചു മടങ്ങുന്നുണ്ട്. എന്നിട്ട് ആ റസൂലിനെ വിളിച്ചിട്ടാണ് റസൂലേ പാപം പൊറുക്കണേ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയില്ലേ? ബുർദ ബുർദ്ദന്റെ ബുർദ്ദഞ്ഞിപ്പോ ബുർദ സദസ്സുകളൊക്കെ വരാൻ പോവാണ്. ബുർദ എന്ന് പറഞ്ഞാൽ ഹവാലി മറ്റേ ഇതൊക്കെ കൊടിച്ചിട്ടാ താളമേളങ്ങളോടുകൂടി തളിപ്പറമ്പ് ബുർദാട്ടിയും എന്നിട്ട് പാടി തന്നെ. എന്നിട്ടോ അതിലെന്താ ഉള്ളത്? അതിൽ പറഞ്ഞതാണ്, ദഅമദഅതുഹു നസാറാഫി നബിയഹിമി വഹക്കും ബിമാശീത മദഹം ഫീഹി വഹതഖിമി. നസാറാക്കൾ അവർ നബിയെ കുറിച്ച് പറഞ്ഞ വാക്ക് ദൈവപുത്രൻ എന്ന വാക്ക് നീ ഒഴിവാക്കിക്കോ, അതല്ലാത്ത മത് എന്തുവാണെങ്കിലും പറഞ്ഞോ. ആ പുത്രൻ പറയണ്ട, ദൈവം തന്നെ ആക്കി പിന്നെ പുത്രനാക്കേണ്ട ആവശ്യമുണ്ടോ? പുത്രനെക്കാളും വലുതല്ലേ പിതാവ്, അവിടേക്കല്ലേ എത്തിച്ചത്? മീ മറ്റ് അഹമ്മദും ഞാൻ എന്ന് ചെന്നോവർ, വീണ്ടും ഐനറ്റ് അറബി ഞാൻ എന്നോവർ. മഹമ്മൂദ് മാലയിലുള്ളതാ മീ മറ്റ് അഹമ്മദ്. അഹമ്മദ് എന്ന് മീമു പോയാൽ പിന്നെന്താ ഉള്ളത്? അഹദ്. ഖുൽ ഹുവ അല്ലാഹു അഹദ്, അല്ലാഹു അഹദാണ്, നബിയും അഹദാണ്. ഐനറ്റ് അറബി, അറബ് നെയ്തിട്ട് ഐന മാറ്റാ പിന്നെന്താ ഉള്ളത്? റബ്ബ്. അല്ലാഹുവിന്റെ റസൂൽ റബ്ബാണ്, അഹദാണ്. ഇനി എന്തിനാ ദൈവ പുത്രനാക്കണ്? ദൈവം തന്നെ ആക്കിയാലപ്പോ. ഇതാ ഈ ഖൗമിന്റെ അഖീദ, മനസ്സിലായില്ലേ? ആ ഇതൊക്കെ ഇപ്പൊ നമ്മളെ രാഷ്ട്രീയത്തിൽ നമ്മളിപ്പം പ്രവർത്തിക്കുന്ന ആളല്ലേ, മറ്റു നമ്മളിപ്പം പ്രവർത്തിക്കുന്ന ആളെ, ഒക്കെ ആയിട്ട് കാര്യമല്ല, തനിച്ച ശിർക്കായി ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കാര്യമായിരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിനൊപ്പം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും കൂടി പഠിപ്പിച്ചെന്തിനാ? അല്ലാഹു അല്ലാതെ ഇലാഹായിട്ട് ലോകത്താരുമില്ല. പിന്നെ ഇലാഹാകാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അതാകേണ്ടത് ആരാ? അഷ്റഫുൽ ബഷറായ ലോകത്തെ ഏറ്റവും ഉത്തമനായ റസൂലാണ്. ആ റസൂല് പോലും ഇലാഹല്ല, ഇലാഹിയത്തിന്റെ അംശം പോലും അദ്ദേഹത്തിൽ ഇല്ല. അദ്ദേഹത്തിന്റെ നിലപാട് റസൂലുള്ളാ, അള്ളാഹിന്റെ ദൗത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ മാത്രമാകുന്നു. അദ്ദേഹം ഇലാഹല്ല, ഇലാഹിന്റെ അംശമില്ല, അള്ളാഹുവിന്റെ അവതാരമല്ല, ഒന്നുമല്ല. ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളൊക്കെ ഒരു മനുഷ്യൻ മാത്രമാകുന്നു. യൂഹ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. വഹി ലഭിക്കുന്ന നബിമാരിലൂടെ ചില അസാധാരണ സംഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട് എന്നല്ലാതെ മനുഷ്യരല്ല ദൈവമാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ ഇലാഹാണ് പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും ഒക്കെ സാധിക്കും എന്ന വിശ്വാസം റസൂലുള്ളാഹിനെ പറ്റി ഖൗമിനുണ്ട്. ഹജ്ജിന് മുമ്പിളക്കുള്ള മനസ്സിന് മുഴുവൻ റസൂലുള്ളാഹിന്റെ ഖബറൊന്ന് കാണണം, എന്നിട്ട് ഇവിടുന്ന് ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ അതൊക്കെ അവിടുന്ന് റസൂലിനോട് ചോദിക്കണം. ഈ വിചാരത്തില ഹജ്ജിന് പോണ് ഓന്റെ 4 ലക്ഷം 5 ലക്ഷം പോയി എന്നല്ലാതെ ഒരു ഫായ്ദ്യ അതുകൊണ്ട് ഉണ്ടാവില്ല. തനിച്ച ശിർക്ക് അത്, മനസ്സിലായില്ലേ? ഇവിടെ അള്ളാഹിന്റെ പള്ളികളിൽ വെച്ച് ചോദിച്ചിട്ട് കിട്ടാത്തത് മദീനത്ത് റസൂലിന്റെ ഖബറിനെ പോയി ചോദിക്കാം എന്ന് വിചാരിച്ചാ പോണത്. ഈ ഖൗമിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലോണം സൂക്ഷിച്ചോളിയും. ഇവരൊക്കെ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് ഇവരോടുള്ള സങ്കടം. അവരൊക്കെ തൗഹീദിലേക്ക് തിരിച്ചു വരണം, ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സഹാബത്തെ സ്നേഹിക്കുന്ന പോലെ, അതുപോലെ തന്നെ സഹാബികളും താബിഈങ്ങളൊക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ ആദർശത്തിൽ നമ്മെ അവരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മാഇൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും ദീനിൽ ഉൾപ്പെടുമെന്ന വിചാരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതൊക്കെ നല്ലതല്ലേ, അതെന്താ ദിക്കറല്ലേ, സ്വലാത്തല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, മധു പറയലല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, എന്താണ് ഈ ദിക്റും സലാത്തും ഭക്ഷണം കൊടുക്കലെന്നും റസൂലിനും സഹാബത്തും തിരിയാതെ പോയത് എന്നുകൂടി ഉമ്മത്തിന്റെ മുമ്പിൽ വിശദീകരിക്കേണ്ടതുണ്ട്. മൂന്നാളുകൾ നബിയുടെ വീട്ടിൽ വന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹിന്റെ പത്നിമാരോട് റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോ കേട്ട ആളുകൾക്ക് വന്ന മൂന്നാൾക്കും തോന്നി പോരല്ലോ, നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ലല്ലോ. അവിടെ വെച്ചൊരു തീരുമാനം എടുക്കാൻ മൂന്നാളും. ഒരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പ് കൊടുക്കും, 360 ദിവസം നോമ്പാണ്, അല്ലെങ്കിൽ ഹറാമായ പെരുന്നാൾ മാത്രം ഇവയ്ക്ക് ബാക്കിയൊക്കെ നോമ്പാണ്. പിന്നെ മറ്റേ ആൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നേയില്ല, കല്യാണം കഴിച്ചാൽ തഖ്വക്ക് തടസ്സായിരിക്കും, അതുകൊണ്ട് ഞാൻ സ്ത്രീകളെ സമീപിക്കല് ബ്രഹ്മചാരിയെ ജീവിക്കാൻ പോവാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഇനി ഉറങ്ങുന്ന പ്രശ്നമില്ല, നേരം വെളുക്കോളം നിസ്കരിക്കുന്നതായിരിക്കും. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അവരെ വിളിപ്പിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ, അന്തുമില്ലാതീന ഖുൽതും കദാ വകദാ. അവർ പറഞ്ഞ് സമ്മതിച്ചു. കാരണം അവർ വിചാരിച്ചത് ഒരുപക്ഷെ ഞങ്ങൾക്ക് പ്രശംസ കിട്ടാൻ പോവാണ്, ഓ ഇങ്ങനത്തെ ആളുകൾ എന്റെ ഉമ്മത്തിലുണ്ടല്ലോ, ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ റസൂൽ പറയുന്ന വിചാരിച്ച്. റസൂല് പറഞ്ഞെന്താ അറിയോ? റസൂല് പറഞ്ഞേ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എന്റെ ഭാര്യമാര വീടുകളാത്, ഞാൻ ഒരിക്കലും രാത്രി ഉറങ്ങുന്ന ആളല്ല, ഞാൻ ഉറങ്ങും പിന്നെ എണീക്കും പിന്നെ നിസ്കരിക്കും, മനസ്സിലായില്ലേ? എനിക്ക് 360 ദിവസം നോമ്പല്ല, നോമ്പെടുക്കും നോമ്പ് വിടും. അതാണ് ഫമൻ റജബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യയെ ആർക്ക് ഇഷ്ടമില്ലയോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇസ്ലാമിന്റെ പടി പുറത്ത് നല്ലതല്ലേ, നിസ്കാരല്ലേ, രാത്രി മുഴുവൻ നിസ്കരിക്കുക പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ലേ, നോമ്പ് എല്ലാ ദിവസവും നോക്കുക നല്ലതല്ലേ, കല്യാണം പോലും കഴിക്കാതെ ബ്രഹ്മചാരിയായി ജീവിക്കുക നല്ല മുത്തഖിയാവില്ലേ അല്ലേ? ഇപ്പൊ സൂഫികൾ പറഞ്ഞതൊക്കെയാണല്ലോ, ഇതാണ് സൂഫിസം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അന്നേ മുളയിലത് നുള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തും കാണിച്ചു തരാത്തൊരു ദീൻ അത് നമുക്ക് വേണ്ട, മനസ്സിലായില്ലേ? അവർ എന്തൊക്കെ ദീനായി കൊണ്ടാടിയോ അതേ ഖിയാമന്നാൾ വരെയും ദീനായി കൊണ്ടാടാൻ പാടല്ലോ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, മനി ബദഅ ഫിൽ ഇസ്ലാമി ബിദഅതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ദീനിൽ ഒരു പുതിയതായ വിശ്വാസം അല്ലെങ്കിൽ ഒരു പുതിയത് ആചാരം കൊണ്ടുവന്നു, എന്നിട്ട് അയാൾ അഭിപ്രായപ്പെടുന്നു ഇത് നല്ലതാണ്, റസൂലിന്റെ ദീസിലെ ഇല്ല, റസൂൽ പഠിപ്പിച്ചതിലുമില്ല, എന്നാൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തിയെന്നാണ്. എത്തിച്ചു കൊടുക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചത് മുഴുവൻ എത്തിച്ചു കൊടുത്തില്ല എന്നാണ് അവന്റെ വാദം. നാവ് കൊണ്ട് അവൻ പറയുന്നില്ലെങ്കിലും, കാരണം അവനീ പറഞ്ഞ വിശ്വാസം അവനീ കാണിച്ച ആചാരം റസൂലിന്റെ അതീത് മുഴുവൻ പരിശോധിച്ചാലും കാണുന്നില്ല, എന്നിട്ടോ അത് നല്ലതാണ്, അവ നല്ലത് പലതും നബി ഊഴ്ത്തി വെച്ചു എന്നല്ല അർത്ഥം. അപ്പൊ റസൂല് ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്നാണ് അവൻ വാദിക്കുന്നത്. എന്നിട്ട് ഇമാം മാലിക് പറയാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പറഞ്ഞ നല്ലവും അക്മലത്തിലേക്കും ദീനക്കും ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, അതുകൊണ്ട് അന്ന് എന്തൊക്കെ ദീനായിരുന്നോ റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തൊക്കെ ദീനായിരുന്നോ അത് തന്നെ ഇന്നും എന്നും ദീനാകാൻ പാടുള്ളൂ. അതൊരു അടിസ്ഥാന തത്വമാണ്, മനസ്സിലായിക്കോളിങ്ങൾ. ദുനിയാവിൽ പുതിയത് പലതും ഉണ്ടാകാം, പക്ഷെ ദീനിൽ പുതിയത് ഉണ്ടാകാൻ പാടില്ല. 1400 കൊല്ലം മുമ്പുള്ള ദീന് തന്നെയാണ് ഖിയാമന്നാൾ വരെയും ദീന്. ദീനിൽ ആർക്കും കൂട്ടിച്ചേർക്കാൻ അവകാശമില്ല. അയാൾ എത്ര വലിയ ആലിമാകട്ടെ, എത്ര വലിയ ഇമാമാകട്ടെ, ആര് പറഞ്ഞാലും ശരി, പാടില്ല ദീനിൽ പുതിയത് കൂട്ടിച്ചേർക്കാൻ. അതല്ല ഇസ്ലാമിന്റെ പ്രത്യേകത.
കാലത്തിനനുസരിച്ച് നാടുകൾക്ക് അനുസരിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൽ ഇങ്ങനെ എക്സ്ട്രാ ബിറ്റിംഗ് ഉണ്ടാക്കാമെങ്കിൽ ഈ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? അമേരിക്ക നിസ്കാരം പഠിച്ചവൻ ഇന്ത്യയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അവിടുത്തെ മൗലിയുടെ നിസ്കാരം വേറെ കോലത്തിലേക്കാരം. ഇവിടെ നിസ്കാരം പഠിച്ചവൻ സൗദി പോയി നിസ്കരിക്കാൻ പറ്റുമോ? ഇതെവിടെ പോയാലും മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാം. എല്ലാവർക്കും ഒരു ഖുർആൻ, ഒരു ഹദീസ് അല്ലേ? അല്ലെങ്കിൽ ചിലരുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗവേഷണത്തിലും അറിയുന്നതും അറിയാതിരിക്കുന്നതിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളാണ്. മൊത്തത്തിൽ ഇസ്ലാമിന് ഒരു സാർവലൗകിക സ്വഭാവം ഉണ്ടായത് എന്തുകൊണ്ടാ? പ്രമാണമാണ് ഇസ്ലാമിലുള്ളത്. പ്രമാണത്തിലുള്ളതാണ് ഇസ്ലാം. പ്രമാണത്തിൽ എന്തുണ്ടോ അതാണ്. തറക്തു ഫീകും ശൈഐനി ലംതമില്ലു മാ തമസ്സക്തും ബിഹിമ, നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം ഒരിക്കലും നിങ്ങൾ വഴിവഴക്കുകയില്ല. അതേതാ? കിതാബുല്ലാഹി വസുന്നത്തി, അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണത്. അപ്പൊ അതിന് ദിക്ർ ചെല്ലേണ്ട, ദിക്റൊക്കെ പഠിപ്പിച്ചിട്ടാ പോയിട്ടുള്ളത്. ഭക്ഷണം കൊടുക്കേണ്ടതൊക്കെ പഠിപ്പിച്ചാ പോയിട്ടുള്ളത്. റബീഉൽ അവൽ ഭക്ഷണം കൊടുക്കൽ പുണ്യമാണെങ്കിൽ, അതിൽ ഖൈർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കാനുള്ള റസൂലിന്റെ സഹാബികളാ. വിടു അവര് റസൂൽ ജീവിച്ചിരിക്കുന്ന റസൂൽ വഫാത്തായിട്ട് 100 കൊല്ലത്തോളം സഹാബത്തിന്റെ കാല, ഒരൊറ്റ റബീഉൽ അവൽ ആഘോഷിച്ചോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇപ്പൊ പുതിയതുണ്ടാക്കിയിട്ട് അത് നല്ലതാണ്, അത് അങ്ങനെ തെളിവുണ്ട്, ഇങ്ങനെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ആദിമ തലമുറകൾക്ക് ദീന് മനസ്സിലായില്ല എന്ന വാദത്തിലേക്കാണ് അത് ചെന്നെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ റസൂലിനെ മദഹ് ചെയ്യല്ലേ എന്നാ പറഞ്ഞത്? എന്തെന്നാണ് ഈ മദഹ്? പ്രശംസിക്കുക അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുക. അത് റബീഉൽ അവലിന് മാത്രം മതിയോ? ബാക്കി 11 മാസോ? റസൂലിനെ ഇപ്പൊ ഞാൻ ഇത്ര പുകഴ്ത്തിപ്പത്, ഇത് മൗലൂദാ? നമ്മൾ എഴുത്തിന് പുകഴ്ത്തുന്നു, പ്രസംഗത്തിന് പുകഴ്ത്തുന്നു, ക്ലാസിന് പുകഴ്ത്തുന്നു, റസൂലിന്റെ ജീവിത ശൈലി വിശദീകരിക്കുന്നു, അതൊക്കെ മദഹാണോ? ആ മദഹക്ക് മൗലിദാണോ? ഇപ്പൊ മദഹ് സമം മൗലിദ് ആരുണ്ടാക്കിയതാ? ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ മഹാന്മാരുടെ മദഹുകൾ പറയുക, അതാകുന്നു മൗലിദ്. ആരാ മൗലിദ് ഉണ്ടാക്കിയോ തന്നെ നിർവചനം ഉണ്ടാക്കി? അതുകൊണ്ട് ഇസ്ലാമിൽ ഉണ്ടാകും അത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും സഹാബത്ത് കാണിച്ചു തന്നിട്ടില്ലാത്ത, താബിഈങ്ങൾ കാണിച്ചു തന്നിട്ടില്ലാത്ത കാര്യമാകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ദീനിലേക്ക് നാം വരാം. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ്, മറ്റൊരൊക്കെ അഹ്ലു സുന്നത്ത് പുറത്തു പോയാലെന്നല്ലേ പറഞ്ഞു. എന്താ അഹ്ലു സുന്നത്ത്? അസ്സുന്നത്ത് മാത്തന്നഹു റസൂലുള്ള. അസ്സുന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ള ശരിയാക്കി കാണിച്ചത്. 40-ാമത്തെ വയസ്സ് വരെ 63-ാമത്തെ വയസ്സ് വരെ 23 കൊല്ലം അവിടുന്ന് ശരിയാക്കി കാണിച്ചത്, വാക്കായും പ്രവൃത്തിയായും അംഗീകാരമായും. പിന്നെ വൽ ജമാഅത്തു, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അയ്മത്തിൽ അർബഅ, 4 ഖലീഫമാരുടെ ഭരണകാലത്ത് റസൂലുള്ളാഹിന്റെ സഹാബികൾ ഏകോപിച്ചെടുത്ത നിലപാടുകൾ. അപ്പൊ റസൂലുള്ളാഹിന്റെ ചര്യയും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനങ്ങളും അവലംബിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതൊരു നാട്ടിൽ ചിലപ്പോൾ ഒരാളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരാളും ഉണ്ടാവില്ല കാലങ്ങൾ കഴിഞ്ഞാൽ. അതുകൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് തന്നെ മഹാഭൂരിപക്ഷമാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് തന്നെ കാക്കകാരണന്മാരെ ചെയ്തു വരുന്നൊക്കെ ചെയ്തു വരുന്നതാണ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, റസൂലുള്ളാഹിന്റെ ചര്യയും സഹാബത്തിൽ ഏകോപിച്ച നിലപാടുകളും. അത് നമ്മൾ പരിശോധിക്കുക. അതെവിടെയാണുള്ളത്? ഇത് ആരോടെങ്കിലും ഉള്ള വിരോധം കൊണ്ടോ ഏതെങ്കിലും പാർട്ടികളോടുള്ള വിദ്വേഷം കൊണ്ടോ പറയുന്നതല്ല, ഇത് ദീനാണ്. ദീൻ നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം, എന്നാലേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിക്കും ഉൾക്കൊള്ളുന്നവരെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവില്ലാതെ വന്നുപോട്ട തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിർക്കിലും ബിദ്അത്തിലും പെട്ടുകിടക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദി അൽ ഹാജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه.